ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ ഇന്നലെ 60% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. ഐപിഎൽ ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. രാജ്യത്ത് ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്.
പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്നും നാളെയും ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. ഇന്ന് വാരാണസിയിൽ 25,000-ലേറെ വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ബീഹാറിലും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്നലെ ഡൽഹിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഹരിയാനയിലും ആർജെഡി നേതാവ് തേജസ്വി യാദവ് ഇന്ന് ബീഹാറിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അസംഗഡിലും ഭദോഹി ജില്ലയിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പട്പട്ഗഞ്ച്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലുൾപ്പെടെ മറ്റന്നാൾ പരസ്യപ്രചാരണം അവസാനിക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഇന്നലെ നടന്ന അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ 60%-ൽ പോളിംഗ് രേഖപ്പെടുത്തി. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമബംഗാളിലും കുറഞ്ഞ പോളിംഗ് മഹാരാഷ്ട്രയിലുമാണ്. പശ്ചിമബംഗാളിൽ 76% മഹാരാഷ്ട്രയിൽ 54%-ലേറെയും പോളിംഗ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ 58%, ഝാർഖണ്ഡിൽ 63%, ലഡാക്കിൽ 70%, ബീഹാറിൽ 55%, ഒഡീഷയിൽ 69%, ജമ്മുകശ്മീരിൽ 57% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നിരക്ക്. അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധി, രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. 1991-ൽ എൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ചരമദിനം രാജ്യം ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായാണ് ആചരിക്കുന്നത്. ഭീകരവാദത്തിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ഇത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭീതിയെയും അരക്ഷിതാവസ്ഥയെയും കുറിച്ചും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 28-ന് നടക്കും. ഇടക്കാല പ്രസിഡന്റായി നിയമിതനായ മുഹമ്മദ് മൊക്ബറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊക്ബറേനിയെ ഇടക്കാല പ്രസിഡന്റായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി നിയമിക്കുകയായിരുന്നു. 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇടക്കാല പ്രസിഡന്റ് നടത്തണമെന്നാണ് ഇറാൻ ഭരണഘടന അനുശാസിക്കുന്നത്. അതേസമയം പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. സായുധസേനാ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഖേരിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഇബ്രാഹിം റെയ്സിയുടെ സംസ്കാര ചടങ്ങുകൾ ഖൊറൈസൻ പ്രവിശ്യയിലെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹാദിൽ മറ്റന്നാൾ നടക്കും. പ്രസിഡന്റിന്റെ ആകസ്മിക വേർപാടിൽ ഇറാൻ 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലും ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണമാണ്. രാജ്യത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഔദ്യോഗിക പരിപാടികളും മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുൾപ്പെടെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും പത്തനംതിട്ടയിൽ നാളെയും ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത തുടരും. മെയ് 31-ഓടെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജില്ലകളിൽ പല പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ നിർത്താതെ പെയ്തതോടെ മണ്ണിടിച്ചിലും ചുമരിടിഞ്ഞു വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. കളക്ട്രേറ്റുകളും താലൂക്ക് ഓഫീസുകളും കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പും നിരീക്ഷിച്ചു വരികയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറാൻമോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ തിരുവല്ലയിൽ പുരോഗമിക്കുന്നു. കബറടക്കം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. പള്ളിയിലെ മദ്ബഹായോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക കബറിലാണ് ഉച്ചയ്ക്ക് ഒന്നിനുശേഷം കബറടക്കം നടക്കുക. പൊതുദർശനത്തിന് ശേഷം ഭൌതികദേഹം 9:30 ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിന്നും ക്യാമ്പസിലൂടെ വിലാപയാത്രയായി സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിച്ചു. കേരളത്തിൽ നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. 166 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിലാണ് സംസ്ഥാനത്ത് ഹജ്ജ് തീർത്ഥാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
സംസ്ഥാനത്ത് നിന്നും 498 ഹാജിമാരാണ് വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനായി ആദ്യ ദിനം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക. ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. കരിപ്പൂർ എംബാർക്കേഷൻ വഴി 10,430 പേരും കൊച്ചി വഴി 4,273 പേരും കണ്ണൂർ വഴി 3,135 പേരുമാണ് യാത്രയാവുക. 59 വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം, കണ്ണൂരിൽ നിന്നുള്ള വിമാനം ജൂൺ 1 യാത്ര തിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. പോത്തൻകോട് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത്. മഴയിൽ കുതിർന്ന ചുമരാണ് ഇടിഞ്ഞു വീണത്. അനീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മുനിയൂർ സ്വദേശി ഹസൻ കോയയുടെ മകൾ ഫത്വയാണ് മരിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഈ മാസം 10 കുട്ടിക്ക് ആദ്യം ചികിത്സ നൽകിയത്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ചതിലൂടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഫത്വയ്ക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 4 കുട്ടികളുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. സിപിഐഎം നേതാവ് ഇ.പി. ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പട്ടികയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ഹൈക്കോടതി ഒഴിവാക്കി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ്. കേസിലെ പ്രതികളായ മറ്റു 2 ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. മധ്യവേനൽ അവധിക്കായി ന്യൂഡൽഹി നഗരത്തിലെ സ്വകാര്യ സർക്കാർ സ്കൂളുകൾ ജൂൺ 30 അടച്ചിടാൻ ഡൽഹി സർക്കാർ കർശന നിർദ്ദേശം നൽകി. മെയ് 11 ജൂൺ 30 ഇത്തവണത്തെ വേനൽ അവധിക്കാലമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നേരത്തെ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഉഷ്ണതരംഗത്തിനിടയിലും ചില സ്കൂളുകൾ ഇത് പാലിക്കുന്നില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് പകൽ താപനില തുടർച്ചയായി ഉയരുകയാണ്. നജഫ്ഘട്ടിലാണ് ഏറ്റവും ഉയർന്ന താപനിലയായ 47.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ഐപിഎൽ ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. 1 ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ജൂനിയർ പുരുഷ ഹോക്കി യൂറോപ്പ് പര്യടനത്തിൽ ബെൽജിയത്തിനെതിരെ ഇന്ത്യൻ ജൂനിയർ ഹോക്കി പുരുഷ ടീമിന് ജയം. വൈസ് ക്യാപ്റ്റൻ ശാർദാനന്ദ് തിവാരിയുടെ മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ജയം അനായാസമാക്കിയത്. നെതർലാൻഡ്സിൽ നാളെ ബെൽജിയത്തിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 31 നേട്ടത്തിൽ 74,036 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 33 നേട്ടത്തിൽ 22,534 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 480 താഴ്ന്ന 54,640 ഗ്രാമിന് 60 കുറഞ്ഞ 6,830 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. 5 വോട്ടെടുപ്പിൽ ഇന്നലെ 60% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. ഐപിഎൽ ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. 1 ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.